ഹുദം വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ. ഈ ഗ്രന്ഥം എന്നുള്ളത് ഹുദയാണ്, റഹ്മത്താണ്. ആർക്ക്? ലിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക് ഹുദയാകുന്നു, റഹ്മത്താകുന്നു. ഹിദായത്ത് രണ്ട് തരത്തിലുണ്ട്. അത് തൻകസിമു ഇലാ ഖിസ്മൈൻ, രണ്ട് ഇനങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹിദായത്തു ഇൽമിൻ വ ഇർഷാദിൻ, രണ്ട് ഹിദായത്തു തൗഫീഖിൻ വ അമലിൻ. ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ഇത് ഒന്നാമത്തത് ചില ആളുകൾക്ക് കിട്ടും, ചില ആളുകൾക്ക് കിട്ടൂല. അതേപോലെ തന്നെയാണ് രണ്ടാമത്തത്. ഒന്നാമത്തത് ഹിദായത്തു ഇൽമിൻ വ ഇർഷാദിൻ, അതായത് ഇൽമിന്റെയും ഇർഷാദിന്റെയും ഹിദായത്ത്, അതായത് അത് മൊത്തത്തിലുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തില് പിന്നെ സംവിധാനിച്ചിട്ടുള്ള ഒരു സംവിധാനം ആണിത്, ഹിദായത്ത് എന്ന്. ഈ ഹിദായത്ത്, ഹിദായത്തു ഇൽമിൻ വ ഇർഷാദിൻ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, രണ്ടു തരത്തിലുള്ള മാർഗങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഹക്ക് എന്താണെന്നുള്ളത് വിശദീകരിച്ചു, ബാത്തിൽ എന്താന്നുള്ളത് വിശദീകരിച്ചു, എന്നിട്ട് അവർക്ക് രണ്ട് മാർഗങ്ങൾ കാണിച്ചു കൊടുത്തു. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ തന്നെ പ്രയോഗിച്ചിട്ടുള്ള ഹിദായത്ത് ഇതാണ്. രണ്ടാമത്തത് തൗഫീഖിന്റെയും അമലിന്റെയും ഹിദായത്താണ്, അതായത് ആ ശരീഅത്ത് ഇത്തിബായി ചെയ്യാൻ, ആ ഹിദായത്ത് സ്വീകരിക്കാനുള്ള തൗഫീഖ്, അതേപോലെ തന്നെ അത് അതിനെ ഇത്തിബായി ചെയ്യാനുള്ള, അത് അമൽ ചെയ്യാനുള്ള തൗഫീഖ്. അപ്പോൾ അത് രണ്ടും രണ്ടാണ്. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ടാമത്തതാണ്, അതായത് ഹുദം വ റഹ്മത്തൻ ലിൽ മുഹ്സിനീൻ എന്നുള്ളതാണ് പറഞ്ഞത്. വേറെ ചിലത്ത് ഹുദൻ ലിന്നാസി എന്ന് കാണാം, വിശുദ്ധ ഖുർആനിൽ തന്നെ വേറെ ചില സ്ഥലങ്ങളിൽ. അപ്പൊ ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചതിന് ചില കാരണങ്ങളുണ്ട്, വേറെ ചില ആയത്തുകളുണ്ട്, ആയത്തുകളിൽ തന്നെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ അള്ളാഹു കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കും, എന്നിട്ട് ഇത് ഹക്കാണത് ബാത്തിലാണെന്ന് പറയും. അതാണ് ഇത് ഹിദായത്തു ഇൽമിൻ വ ഇർഷാദിൻ. അതിനാണ് അള്ളാഹു പ്രവാചകന്മാരയച്ചത്, വേദഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുത്തൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ രണ്ടാമത്തെ ഹിദായത്ത് എന്താ വെച്ചാൽ, അള്ളാഹുവിന്റെ തൗഫീഖുള്ള ആളുകൾക്ക് മാത്രമാണ് അത് കിട്ടുക. അതിനുള്ള ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ കാണാം. ഹിദായത്തു തൗഫീഖിൻ വ അമലിൻ, അതായത് ആ ശരീഅത്ത് പ്രവാചകന്മാർ കൊണ്ടുവന്നിട്ടുള്ള ഹിദായത്ത് അത് സ്വീകരിക്കാനുള്ള തൗഫീഖ്, അതിനെ ഇത്തിബായി ചെയ്യാനുള്ള തൗഫീഖ്, അതിനെ അമൽ ചെയ്യാനുള്ള തൗഫീഖ്, അതാണ് രണ്ടാമത്തത്. അപ്പൊ അങ്ങനെ രണ്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചുള്ളത് രണ്ടാമത്തതാണ്, ഹുദം വ റഹ്മത്തൻ ലിൽ മുഹ്സിനീൻ. ഇനിവിടെ ഹുദയാണെന്ന് പറഞ്ഞാൽ എന്തിനല്ല ഹുദയാണ്? ഒന്നാമതായിട്ട് അതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഈ ദുനിയാവ് അതേപോലെ തന്നെ ആഖിറം, ദുനിയാവിലും ആഖിറത്തിലുമുള്ള എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് വിശദീകരിച്ചിരുന്നത് ആരാണ്? ഖുർആനാണ്. ആർദ്ധത്തിൽ ഖുർആൻ എന്താണ്? ഹുദയാണ്. അതേപോലെ തന്നെ ഉസൂലി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഫുറൂഇ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വിശദീകരിച്ചിരുന്നത് ഖുർആനാണ്. ഹഖ് എന്താണ്, ബാത്തിൽ എന്താണ്, അത് പഠിപ്പിക്കുന്നതും വിശദീകരിക്കുന്നതും ഖുർആനാണ്. ആർദ്ധത്തിൽ ഖുർആൻ എന്താണ്? ഹുദയാണ്. അതേപോലെ തന്നെ ളഈഫ് എന്താണ്, സ്വഹീഹ് എന്താണ്. അതേപോലെ രണ്ട് ലോകത്ത് മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, നന്മ ഏതാണ്, തിന്മ ഏതാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഖുർആനാണ് നമുക്ക് വിശദീകരിച്ചിരുന്നത്. ആ അടിസ്ഥാനത്തിലാണ് ഖുർആൻ എന്ന് പറയുന്നത്, ഖുർആൻ ഹുദയാണ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഖുർആനെ അള്ളാഹു ഇറക്കി കൊടുത്തു എന്നുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മൻ തമസ്സക ബിഹി നജാ വഹ്ദത, ആരാണ് ഖുർആനെ മുറുകെ പിടിക്കുന്നത്, ഖുർആൻ ജീവിതത്തിൽ ആര് സ്വീകരിച്ചോ അയാളാണ് വിജയിച്ചത്. ഖുർആൻ മുറുകെ പിടിച്ച ഒരാളെന്താണ്? ഒരിക്കലും പരാജയപ്പെടില്ല, അളൊരിക്കലും ദലാലത്തിലാകുമല്ല. അപ്പൊ ഖുർആനാണ് ഹിദായത്തിന്റെ മാർഗം, ഖുർആനാണ് നൂറ്, ഖുർആനാണ് സിറാത്ത്, അതാണ് മുസ്തഖീം, അതാണ് ദലാലത്ത്. ദലാലത്ത് അതൊക്കെ അതിന്റെ അർത്ഥങ്ങൾ വന്നിട്ടുണ്ട്, ഗൈഡ് എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് ഇൽമു ഉദ്ദേശിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് അയാളോട് പറയാനുള്ളത് എന്താണ്? അലൈക്കവിൽ ഖുർആൻ. ഇൽമു ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് കൊടുക്കാനുള്ള നസീഹത്ത് എന്താണ്? ഖുർആൻ മുറുകെ പിടിച്ചോ എന്നുള്ളതാണ്. അതേപോലെ തന്നെ റഹ്മത്ത് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടണോ, അവരോട് പറയാനുള്ളതും അലൈക്കവിൽ ഖുർആൻ, ഖുർആൻ മുറുകെ പിടിച്ചോ എന്നുള്ളതാണ്. അപ്പൊ ഈ അർത്ഥത്തിലൊക്കെ എന്താണ്? ഹിദായത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ആ ശരീഅത്തിനെ ഇത്തിബാ ചെയ്യുക, ഖുർആനിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഖുർആൻ പഠിക്കുക, അത് വെളിച്ചമാകണം. ഖുർആൻ പഠിപ്പിച്ച മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുക, അങ്ങനെയുള്ള ആളുകൾക്ക് അതെന്തായിരിക്കും? റഹ്മത്തായിരിക്കും. ഖുർആനാണ് ജീവിതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് അതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്നുള്ളത് അത് ഖുർആൻ ആയിരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ റഹ്മത്തും അങ്ങനെ തന്നെ. ഈ ഖുർആനിലൂടെയാണ് എന്ത് ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും സആദത്ത് സൗഭാഗ്യം, അതേപോലെ തന്നെ ഖൈറുൽ കസീർ എല്ലാ നന്മകളും ധാരാളക്കണക്കിന് ഖൈറുകൾ ലഭിക്കുന്നത്, വസ്തവാബുൽ ജലീൽ മഹത്തായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്നത്, ഫറഹ് സുറൂർ സന്തോഷങ്ങൾ ആഹ്ലാദങ്ങൾ, ദലാലത്തിൽ നിന്നുള്ള രക്ഷകൾ, ഇതൊക്കെ എന്താണ് ഇതിന്റെ പരിധിയിൽ പെടും. അപ്പൊ ഈ എല്ലാ അർത്ഥത്തിലും ഖുർആൻ എന്താണ്? ഹിദായത്താണ്, ഖുർആൻ ഹുദയാണ്, ഖുർആൻ റഹ്മത്താണ്. ഖുർആന്റെ വേറെ ആയത്തുകളിൽ ഇത് വന്നിട്ടുണ്ട്, ഖുർആൻ എന്താണ്? ഹുദല്ലിൽ മുത്തഖീൻ എന്ന് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഹുദൻ വറഹ്മത്തുൻ എന്ന് വന്നിട്ടുണ്ട്, പല അർത്ഥങ്ങളിൽ അത് പ്രയോഗിച്ചിട്ടുണ്ട്. വേറെ ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അത് അതിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അതിനാണ് ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞത്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത്. ആർക്കാണ്? ലിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്കാണ്. ഖുർആന് ഹുദയാണ്, റഹ്മത്താണ്. അപ്പൊ ഖുർആനിലെ റഹ്മത്ത് കിട്ടുന്നത്, ഖുർആന്റെ ഈ ഹിദായത്ത് കിട്ടുന്നത്, ഹുദ കിട്ടുന്നത് മുഹ്സിനീങ്ങൾക്കാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഹിദായത്ത്, ഹുദയ ഹിദായത്തെ രണ്ടാക്കി തിരിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിൽ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഹിദായത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ എന്നുള്ളത് ദീനുൽ ഇസ്ലാമിന്റെ മൂന്ന് മർത്തബകളിലെ പ്രധാനപ്പെട്ട ഒരു മർത്തബയാണ് ഇഹ്സാൻ. അതിനുണ്ട് അതാണെന്ത്? മുഹ്സിൻ എന്നുള്ളത്, അതിന്റെ ജം ആണ് മുഹ്സിനീൻ. അഹ്സന ഹുസ്നു മുഹ്സിൻ, മുഹ്സിനീൻ അല്ലെങ്കിൽ മുഹ്സിനൂൻ. ദീനിന് മൂന്ന് മർത്തബകളാണുള്ളത്. ഇതൊക്കെ നമ്മൾ അക്കീദ പഠിക്കുമ്പോൾ പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. പക്ഷെ തഫ്സീർ വായിക്കുമ്പോൾ നമ്മളിത് മലയാളത്തിൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞാൽ സുഹൃതം ചെയ്യുന്നവർ അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവർ എന്ന് വായിച്ച പോലെ എന്താണ് അത് സാധനം എന്നുള്ളത് വൃത്തം കിട്ടൂല. നേരത്തെ നമ്മൾ കിതാബിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഹക്കീം എന്നുള്ളതിനെ വിശദീകരിച്ചതുപോലെ, ചില ആളുകൾ ചോദിച്ചു ആറ് വിശദീകരണങ്ങൾ ഏത് തഫ്സീറിനടുത്താണ്? ആറ് വിശദീകരണങ്ങൾ സഅദിയുടെ തഫ്സീറിന്ന് വായിച്ചതാണ്. സാധാരണ ഹക്കീമിനെ വിശദീകരിച്ചു പോകൽ അങ്ങനെയാണ്, വിജ്ഞാനപ്രദമായ ഗ്രന്ഥം അല്ലെങ്കിൽ യുക്തിമുക്തായ ഗ്രന്ഥം അങ്ങനെയൊക്കെ ചില ആളുകൾ പറഞ്ഞു പോകാറുണ്ട്. അപ്പൊ ആറ് വിശദീകരണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആൻ എന്ന് പറയുന്നത് ഹക്കീമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത്, സഅദിയുടെ തഫ്സീറിൽ നിന്നെടുത്താണ്. അപ്പൊ എന്താ, ആരാണ് മുഹ്സിൻ അല്ലെങ്കിൽ എന്താണ് മുഹ്സിൻ, എന്താണ് ഇഹ്സാൻ? അതിന്റെ നിർവചനം, അതായത് പരിശുദ്ധ ദീൻ ഇസ്ലാമിന് മൂന്ന് മർത്തബകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ മർത്തബ ഇസ്ലാമാണ്, രണ്ടാമത്തെ മർത്തബ ഈമാനാണ്. ആ ഇസ്ലാമിന് അഞ്ച് റുക്കിനുകൾ ഉണ്ട്, ഈമാനിന് ആറ് റുക്കിനുകളുണ്ട്. ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണം മാത്രമല്ല, റുക്കിനുകളാണ് അഞ്ചെണ്ണം. ഈമാൻ കാര്യങ്ങൾ ആറെണ്ണം മാത്രമല്ല, റുക്കിനുകളാണ് ആറെണ്ണം. ഏഷാൻ ഒറ്റ റുക്കിനുള്ളു. അതില് ദീനിന്റെ മർത്തബകൾ പറയുമ്പോൾ ആ മൂന്നാമത്തെ മർത്തബയിൽ വരുന്നതാണ് ഏഷാൻ എന്നുള്ള മർത്തബ. അതൊരു മർത്തബയാണ്, അത് നമ്മൾ വേറെ വിശദീകരിക്കണം. അതിന്റെ മായനകൾ, അതിന്റെ ആശയം, അതിന്റെ അർക്കാനുകൾ, ഇതിന്റെ തെളിവാണ് ഏത്? ഇങ്ങനെ മൂന്ന് മർത്തബകൾ ഉണ്ടെന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഹദീസ് ജിബ്രീൽ അല്ലെങ്കിൽ ഹദീസ് മറാത്തി വിദ്ദീൻ. ഹദീസ് ജിബ്രീൽ പ്രസിദ്ധമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്നല്ല, മനുഷ്യന്റെ രൂപത്തിൽ. മലക്കുകളെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യന്റെ രൂപത്തിൽ മലക്കുകൾ വരും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അവർക്കൊക്കെ കാണാൻ പറ്റും. ഇസ്ലാം പറഞ്ഞു കൊടുത്താൽ വന്നത് ജിബ്രീലായിരുന്നു. അപ്പൊ എന്താണ് ഇസ്ലാം? അതാണ് ഒന്നാമത്തെ മർത്തബ. എന്താണ് ഈമാൻ? അതിന്റെ രണ്ടാമത്തെ മർത്തബ. അതിന്റെ അർക്കാനുകൾ, ഇസ്ലാമിന്റെ അർക്കാനുകൾ. അതിൽ മൂന്നാമത്തെ മർത്തബ വേണത് ഇഹ്സാൻ. ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അല്ലദി അബ്ദുല്ലാഹ കഅന്നഹു യറാഹു. നീ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കലാണ്. ഏതുപോലെ? അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ. ഫൈലം യക്കുൻ യറാഹു ഫൈനഹു യറാഹു. നീ അവനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. ഇത് ഏറ്റവും പിന്നെ ഉന്നതിയിലുള്ള ഒരു മർത്തബയാണ്. അതിന്റെ വിശദീകരണങ്ങൾ വേറെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ ഹദീസുകളിൽ വന്നു. അപ്പൊ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടോ അതിൽ ഇഖ്ലാസ് ഉണ്ടാകണം. അതാണ് ഖുർആൻ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിലൊക്കെ ഇഖ്ലാസാണ് യഥാർത്ഥത്തിൽ ഉസൂൽ സിത്ത പഠിച്ചപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇഖ്ലാസാണ് ഇബാദത്ത്, ഇബാദത്താണ് ഇഖ്ലാസ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അവിടെ ഷിർക്കും അസ്ഹറും വരാൻ പറ്റില്ല, ഷിർക്കും അക്ബറും വരാൻ പറ്റില്ല. രണ്ടുമില്ലാത്ത കർമ്മത്തിനാണ് എന്ത് പറയുന്നത്? പിന്നെ ഇഖ്ലാസ് ഉള്ള കർമ്മം അല്ലെങ്കിൽ മുഖ്ലിസീൻ ലഹുദ്ദീൻ എന്നൊക്കെ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. എഹ്സാൻ എന്നുള്ളത് രണ്ടാക്കിയിട്ട് തിരിക്കാം. ഹിദായത്തിനെ രണ്ടാക്കിയിട്ട് തിരിച്ചതുപോലെ എഹ്സാനെ രണ്ടാക്കിയിട്ട് തിരിച്ചാ. ഒന്നാമത്തത് എന്താ വെച്ചാൽ അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ ഉണ്ടാകേണ്ട എഹ്സാന്. അതായത് അള്ളാഹുവിന് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾ വിരോധങ്ങളിൽ നിന്ന് മാറി നിൽക്കല്, ഇതിൽ ചെയ്യുന്ന എഹ്സാനാണ് ഒന്നാമത്തത്. അപ്പൊ സൃഷ്ടാവിനോടുള്ള എഹ്സാൻ, രണ്ടാമത്തത് സൃഷ്ടികളോടുള്ള എഹ്സാൻ. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് മുഹ്സിനീങ്ങൾ എന്ന് പറയുന്നത്. ഈ മുഹ്സിനീൻ എന്നുള്ള അല്ലെങ്കിൽ ഇഹ്സാന്റെ ലിദ്ദാണ് ഇസാഅത്ത്. ചില കാര്യങ്ങൾ അതിന്റെ ലിദ്ദ് കൂടി മനസ്സിലാക്കുമ്പോഴാണ് അത് വ്യക്തമായിട്ട് മനസ്സിലാകുക. അപ്പൊ സുന്നത്തിനെ പറ്റി പഠിക്കുമ്പോ അതിന്റെ വിദായത്ത് എന്താണ്, വിദായത്ത് എന്താണ് പഠിക്കുമ്പോ സുന്നത്ത് എന്താണ്, ഷിർക്കിനെ തൗഹീദിനെ പറ്റി പഠിക്കുമ്പോ ഷിർക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതതിന്റെ രീതിയാണ്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് തന്നെ അങ്ങനെയല്ലേ, ഇല്ലല്ലാ എന്നുള്ളത് സ്ഥാപിക്കുന്നത് അല്ലെ, ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പൊ രണ്ട് വശങ്ങൾ ഉണ്ടാവും ഏതൊരു കാര്യത്തിന്. അതെന്തിനാണ് അങ്ങനെ പഠിക്കുന്നത് വെച്ചാല്, ആ സംഗതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന്റെ കാര്യം ശരിയായിട്ട് തിരിയുന്നതിന് വേണ്ടിയിട്ടാണ് അതിന്റെ രണ്ട് ഭാഗങ്ങളും പഠിക്കുന്നത്. അപ്പോഴാണ് ആ വിഷയം എന്താന്നുള്ളത് ക്ലിയർ ആയത്. അപ്പൊ എഹ്സാനിന്റെ ലിദ്ദാണ് എന്ത്, ഇസാത്ത്, തിന്മ ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹു പറഞ്ഞു, അള്ളാഹു കുറെ വാജിബാത്തുകൾ, ഫുറൂദുകൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് ഒഴിവാക്കുന്ന ഒരാൾ മുഹ്സിനാണോ? അല്ല, അയാൾ അള്ളാഹുവിനോട് ഇസാത്ത് ചെയ്യുന്ന ആളാണ്. അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവൻ മുഹ്സിനാണ്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാത്തവൻ മുഹ്സിനല്ല. അതോരോ പദവിയാണ്. അവ സൃഷ്ടാവിനോട് എഹ്സാൻ ചെയ്യണം, അവർ ചെയ്യുന്ന ഇബാദത്തുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇബാദത്ത് ചെയ്യണം. അള്ളാഹുവിനെ കാണുന്നത് പോലെ അവന് ഇബാദത്ത് എടുക്കാം. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ അല്ല അങ്ങോട്ട് കാണുന്നുണ്ട്, അത് അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ വേണം. അപ്പൊ എഹ്സാൻ എന്നുള്ളത് സൃഷ്ടാവിനോട് മാത്രം മതിയോ? പോരാ, അത് സൃഷ്ടികളോടുണ്ട്. ഖുർആനിൽ പല സ്ഥലത്തും അത് ആവർത്തിച്ചു വന്നിട്ടുണ്ട്, സൃഷ്ടികളോട് കൊടുക്കേണ്ട എഹ്സാനെ സംബന്ധിച്ച്. അത് ഭാര്യനോടുള്ളതുണ്ട്, മക്കളോടുള്ളതുണ്ട്, കുടുംബത്തോടുള്ളതുണ്ട്, മാതാപിതാക്കളോടുള്ളത്, ബന്ധുക്കളോടുള്ളത്, അയൽവാസികളോടുള്ളത്, മുസ്ലിം സഹോദരങ്ങളോട് മൊത്തത്തിലുള്ളത്, ഇതൊക്കെ അതിൽ പെടും. അപ്പൊ അള്ളാഹു ഒരു കൽപ്പന നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൽപ്പന ഒഴിവാക്കുന്നവൻ ആരല്ല, മനുഷ്യനല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. അപ്പൊ ഇസാനെ സംബന്ധിച്ച് വേറെ നമ്മൾ വിശദീകരിച്ചിട്ട് വേറെ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇസാന് വേറൊരു അർത്ഥം കൂടി കൊടുത്തു. അമലുകൾ ചെയ്യണം, എങ്ങനെ അമലുകൾ ചെയ്യണം, ശരീഅത്തിനെ ഇത്തിവാ ചെയ്തുകൊണ്ട്, അതുകൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉസ്വത്ത് ഇത്തിവാ ഉണ്ടാകണം, രണ്ടിലും ഉണ്ടാകണം. അത് അള്ളാഹുവിനോടുള്ള ഇഹ്സാനിലാണെങ്കിലും ശരി, സൃഷ്ടികളോടുള്ള ഇഹ്സാനിലാണെങ്കിലും ശരി, ദീന് പഠിപ്പിച്ചതായിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനെ ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ത്, ഖുർആൻ എന്നുള്ളത് ഹിദായത്ത്, ഹുദയാണ്, റഹ്മത്താണ്. ആർക്ക്? മുഹ്സിനീങ്ങൾക്ക്, നന്മ ചെയ്യുന്ന ആളുകൾക്ക്. മലയാളത്തിൽ നമുക്ക് നന്മ ചെയ്യുന്ന ആളുകൾ എന്നുള്ളത് തെരഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള അർത്ഥങ്ങളൊക്കെ അതിലുണ്ട്. ഒരുപാട് നമ്മൾ അതിനെ ചർച്ച ചെയ്തു ഹദീസിനെ വെച്ചുകൊണ്ട്, മുഫസ്സിരീങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. ഈ അർത്ഥത്തിൽ എഹ്സാൻ ചെയ്യുന്ന ആളുകൾക്ക് ഖുർആൻ എന്താണ്? ഹുദയാണ്, റഹ്മത്താണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇത് അമലാക്കുക എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇഖ്ലാസ് എന്നുള്ളത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇഖ്ലാസി എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹുദൻ വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളായ ആളുകൾക്ക് റഹ്മത്താണ്, ഹുദയാണ് ഖുർആൻ. അല്ലദീന യുഖീമൂന, അവർ ആരാണ്? ഇഖാമത്ത്, സ്വലാത്ത്, നിസ്കാരം. സ്വലാത്ത് എന്നുള്ളതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ദുആ എന്നുള്ളതാണ്, പ്രാർത്ഥന എന്നുള്ളതാണ്. ഖുർആനിൽ ഹദീസിൽ അങ്ങനെ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്, പ്രാർത്ഥന എന്നുള്ള അർത്ഥത്തിൽ സ്വലാത്ത്. എന്നാൽ നമ്മൾ നമസ്കാരം എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ ഷറഈ ആയിട്ടുള്ള അർത്ഥം കിട്ടും. തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി, തസ്ലീമോട് കൂടിയിട്ട് അവസാനിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഇബാദത്ത് എന്നുള്ള അർത്ഥം കിട്ടും. യുഖീമൂന എന്നുള്ളതിന്റെ അർത്ഥം പറഞ്ഞുതരാം. നാല് പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഇഖാമത്ത് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ട് പോകണം. യുഖീമൂന സ്വലാത്ത, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. ഇഖാമത്ത് എന്താന്നുള്ളത് പറഞ്ഞുതരാം. സ്വലാത്ത് അതിന്റെ ജംആണ് സ്വലവാത്ത്. അഖാമ യുഖീമു, യുഖീമൂന അവർ നിലനിർത്തുന്നവരായിരിക്കും സ്വലാത്ത്, നിസ്കാരം. അതിന്റെ ലുഗവി ആയിട്ടുള്ള അർത്ഥം സ്വലാവിന ദുആ എന്നുള്ള അർത്ഥം. വയൂത്തൂന സകാത്ത്, ആത നൽകി എന്നാണ്. യൂത്തൂന അവർ കൊടുക്കുകയും ചെയ്യുന്നവരാണ്. അസക്കാത്ത്, സക്കാത്ത്. അപ്പൊ ഇസ്ലാമിലെ നേരത്തെ പറഞ്ഞ ദീനിന്റെ മൂന്ന് മർത്തബകളിലെ ഒന്നാമത്തെ മർത്തബയാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ അഞ്ച് റുക്കിനുകളിൽപ്പെട്ട രണ്ട് റുക്കിനോട് എണ്ണി പറഞ്ഞു. ഒന്ന് സ്വലാത്തും രണ്ട് സക്കാത്തും. വഹും ബിൽ ആഖിറത്തിഹും യൂഖിനൂൻ, ആഖിറത്ത് പരലോകം. അതെന്തുകൊണ്ട് ആഖിറത്ത് എന്ന് പേര് പറഞ്ഞു? അതേപോലെ തന്നെ യൂഖിനൂൻ, ഐക്കല എന്ന് പറഞ്ഞാൽ ദൃഢമായിട്ട് വിശ്വസിക്കുന്നതിനാണ് പറയുക. യൂഖിനൂൻ, ആഖിറത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുന്നവരുമാണ്. അപ്പൊ ഖുർആൻ എന്നുള്ളത് മുഹ്സിനീങ്ങൾക്ക് ഹുദയാണ്, റഹ്മത്താണ്. ആ മുഹ്സിനീങ്ങൾ ആരാണെന്നുള്ളതിന്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ആരാണ് മുഹ്സിനീങ്ങൾ? ഒന്ന്, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഇഖാമത്ത്. എന്താണ് ഇഖാമത്ത് എന്ന് പറഞ്ഞാല്, ഇഖാമത്ത് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട നാല് അർത്ഥങ്ങൾ നോക്കിക്കോ. ഒന്ന് ഇഖാമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുഖീമുന സ്വലാത്ത ബി ഫുറൂദിഹ, നിസ്കാരത്തിന് കുറച്ച് ഫറളുകളുണ്ട്, ആ ഫറളു ആ ഫറായിലുകളോടുകൂടി നിസ്കാരം നിർവഹിക്കുന്ന ആളുകളാണ്. ശരിക്കും ഇവിടെ എന്ത് പറഞ്ഞാൽ മതി, യുസല്ലൂന എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ഖുർആൻ അങ്ങനെയല്ല പ്രയോഗിച്ചത്. അല്ലെങ്കിൽ എഹ്തൂന ഇല സ്വലാത്തി അത് പറഞ്ഞാൽ മതി, അതും പ്രയോഗിച്ചിട്ടില്ല. അല്ലെങ്കിൽ വേറെ പല പിന്നെ പ്രയോഗങ്ങൾ ഇവിടെ നടത്താം, പക്ഷെ ഇവിടെ ഖുർആന്റെ പ്രയോഗം യുഖീമുന സ്വലാത്ത എന്നാണ്. അഖാമ യുഖീമു, യുഖീമുന സ്വലാത്ത. അപ്പൊ യുഖീമു ഇഖാമത്ത് സ്വലാത്ത്, ഇഖാമത്ത് സ്വലാത്തിൽ എന്തെല്ലാം വരണം? ഒന്ന്, അതിന്റെ ഫുറൂദുകളോട് കൂടിയിട്ട് നിസ്കാരം നിർവഹിക്കണം. അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ഈ ആയത്തിന്റെ പരിധിയിൽ പെടുള്ളൂ. ഖുർആൻ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ സ്ഥലത്തൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? ഇഖാമത്തു സ്വലാത്ത്. നിസ്കരിക്കുന്നവർ എന്നല്ല, നിസ്കാരം ഇഖാമത്ത് ചെയ്യുന്ന ആളുകൾ. അപ്പൊ അതിന്റെ ഒന്നാമത്തെ മായന, അതിന്റെ ഒന്നാമത്തെ തഫ്സീർ, അതിന്റെ ഫറായിലുകൾ ഉണ്ട്, ആ ഫറായിലുകളോട് കൂടിയിട്ടാണ് നിസ്കരിക്കണം. എങ്ങനെയെങ്കിലും കുത്തിമറിഞ്ഞ് പോന്നാ പോരാ, അതിന് ചില ഫറായിലുകളുണ്ട്, ഫുറൂദുകളുണ്ട്, ആ ഫുറൂദുകളൊക്കെ അനുസരിച്ചിട്ട് നിസ്കരിക്കണം. അതാണ് അതിന്റെ ഒന്നാമത്തെ തഫ്സീർ. രണ്ടാമത്തത് എന്താ വെച്ചാല്, ഇത്തമാമു റുക്ഊഇ വസ്സുജൂദി വത്തിലാവ വൽ ഖുശൂഇ, ഇതൊക്കെ അതിലുണ്ടാകണം. അതായത് ഇത്തമാമാണ് അതിന്റെ രണ്ടാമത്തെ അർത്ഥം, പൂർത്തിയാക്കുക എന്നുള്ളതാണ്. പൂർത്തിയാക്കി ചെയ്യണം, എങ്ങനെങ്കിലും ചെയ്ത പോലെ പൂർത്തിയാക്കി ചെയ്യണം. റുക്ഊഇ, സുജൂദ്, തിലാവത്ത്, പിന്നെ അതിലെന്തുണ്ടാകണം? ഖുശൂഇ ഉണ്ടാകണം. സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞു, രണ്ട് രൂപത്തിലാണ് ഇഖാമത്ത് വരിക, ഒന്ന് ലാഹിറായിട്ട്, മറ്റൊന്ന് ബാത്തിനായിട്ട്. ലാഹിറായിട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഫുറൂദുകൾ ബാക്കിയുള്ള കാര്യങ്ങൾ. ബാത്തിനായിട്ട് എന്നുള്ളത് കൽബിന്റെ പ്രവർത്തനങ്ങൾ, ഖുശൂ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ രണ്ടും പെടണം. അവർ മാത്രമാണ് ഇതിൽ പെടുക. റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖുർആനിൽ പ്രാർത്ഥനകൾ കാണാലോ, എന്നെ നമസ്കാരം മുഖീം അല്ലെ, നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണം. അപ്പാടെ ഫുറൂദുകളോട് കൂടിയിട്ട് നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടുത്തണം. നിസ്കാരത്തിന്റെ റുക്കുഅും സുജൂദുകളും തിലാവത്തുകളും ഒക്കെ പൂർത്തീകരിച്ച്. അതുകൊണ്ടാണ് മുനാഫിക്കിന്റെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് പോയി എന്താണ് കുത്തിമറിഞ്ഞിട്ട് പോരുന്ന് പറയാൻ കാരണം. റുക്കുഅ പൂർത്തിയാക്കൂല, സുജൂദ് പൂർത്തിയാക്കൂല, തിലാവത്ത് പൂർത്തിയാക്കൂല, അതിൽ ഖുശു ഉണ്ടാവില്ല. അപ്പൊ ലാഹിറായിട്ടും ബാത്തിനായിട്ടും നിസ്കാരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഈ ഇഖാമത്ത് സ്വലാത്ത്. അല്ലെങ്കിൽ യുസല്ലൂന എന്ന് പറഞ്ഞാൽ പോരെ, അല്ലദീന യുസല്ലൂന, അല്ലെങ്കിൽ എഹ്തൂന സ്വലാത്ത്. ഇവിടെ ഇഖാമത്തിന്റെ രണ്ടാമത്തെ അർത്ഥതാണ്. മൂന്നാമത്തത് പറഞ്ഞു എന്താ വെച്ചാൽ, സ്വലാത്തു അൽ മുഹാഫിളത്തു അലാ മവാഖിതിഹ, അത് സമയബന്ധിതമായിട്ടുള്ള ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. തോന്നുമ്പോ സ്വല്യാകാൻ പറ്റൂല. ഇത് ഇഖാമത്തിന്റെ അർത്ഥമായി പറയുന്നത് കേട്ടോ. ഖുർആനിൽ അല്ലാഹ് പ്രയോഗിച്ചിട്ടുള്ള ഇഖാമത്തിന്റെ മൂന്നാമത്തെ തഫ്സീറാണ് എന്താ പറഞ്ഞത്, ഓരോ നിസ്കാരത്തിന്റെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്ത് നിശ്ചയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുനാഫിക്കിന്റെ നിസ്കാരത്തെ കുറിച്ച് എന്ത് പറഞ്ഞത്, ലാസ്റ്റ് ടൈം ആകാൻ വേണ്ടി കാത്തിരിക്കും, എന്നിട്ട് കോഴി കൊത്തുന്നത് പോലെ കൊത്തും. അവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും പൂർത്തിയാവൂല. അപ്പൊ ഇതിന്റെ മൂന്നാമത്തെ തഫ്സീർ അതാണ്, എന്ത്? അൽ മുഹാഫലത്തു അലാ മവാഖിതിഹ, അതിന്റെ ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഒരു ടൈം വെച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്ത് എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞത് എന്താ, അസ്സലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണെന്നുള്ളതാണ്. അത് ഇഖാമത്തിൽ പെടും, ഇഖാമത്ത് സ്വലാത്തിൽ പെടും. ഇനി ഇതിലൊക്കെയുള്ള തെളിവ് ഹദീസിൽ വന്നിട്ട്, നബിന്റെ മുന്നിൽ വന്നിട്ട് ഒരാൾ നിസ്കരിച്ചപ്പോ മൂന്ന് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി നിസ്കരിപ്പിച്ചല്ലോ. മൂന്ന് പ്രാവശ്യം നിസ്കരിച്ച മനുഷ്യനോട് നബി പറഞ്ഞു പോയിട്ട് വീണ്ടും ഫൈനക്കലം തുസല്ലി, ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് അത്. നിസ്കരിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്, നിസ്കരിച്ച മനുഷ്യനോട് നബി പറഞ്ഞു നിസ്കരിച്ചിട്ടില്ല, അത് ഇഖാമത്ത് സ്വലാത്തായിട്ടില്ല. ഇഖാമത്ത് സ്വലാത്താണ് ഖുർആൻ പറഞ്ഞത്, യുഖീമുന സ്വലാത്ത. മുഅസ്സിനീങ്ങളെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞ എന്താണ്, യുഖീമുന സ്വലാത്ത. മൂന്ന് വട്ടം നിസ്കരിച്ച മനുഷ്യനോട് നബി പറഞ്ഞു, അയാൾ നിസ്കരിച്ച് അസ്സലാമു അലൈക്കും എന്നിട്ട് നബിനോട് സലാം പറഞ്ഞു, നബി പറഞ്ഞു ഉർജ് ഫൈനക്കലം തുസല്ലി, വീണ്ടും അയാൾ നിസ്കരിച്ചു നബിനോട് എന്നിട്ട് സലാം പറഞ്ഞു, നബി പറഞ്ഞു പോയി നിസ്കരിച്ചിട്ടില്ല, അറോ നിസ്കരിച്ച മനുഷ്യനോട് നിസ്കരിച്ചിട്ടില്ല, എന്നിട്ട് നിസ്കരിക്കേണ്ട രൂപം പറഞ്ഞെടുത്തു. അതാണ് ബാത്തിനായിട്ട് ലാഹിറായിട്ടുള്ള ആ കാര്യങ്ങൾ. അപ്പൊ അതാണ് മൂന്നാമത്തത് പറഞ്ഞത്. നാലാമത്തത് അതിന്റെ തഫ്സീർ എന്താ വെച്ചാല്, നാലാമത്തതിൽ വന്നിട്ടുള്ള വിശദീകരണം എന്താ വെച്ചാല്, ഇദാമതുഹ, ദായിമാക്കുക എന്നുള്ളതാണ്. ഖാമശൈഉ എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം തന്നെ എന്താണ്, സബത്ത. അപ്പൊ കാമൽ ഹക്കു, സബത്തൽ ഹക്കു, ദാമൽ ഹക്കു എന്നൊക്കെയാണ്. ഖാമ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്, ഇദാമത്താണ്, ദായിമാക്കുക എന്നാണ്. അല്ലദീന യുഖീമുന എന്ന് പറഞ്ഞാല് അല്ലദീന യുദായിമുന, നിസ്കാരം പതിവാക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഇബാദത്തിനുമില്ലാത്ത പ്രത്യേകത നിസ്കാരത്തിനുണ്ട്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഇബാദത്തല്ല നിസ്കാരം എന്നുള്ളത്. അത് ദായിമാക്കണം, അത് ഇഖാമത്തിന്റെ അർത്ഥത്തിൽ പെടും. നിസ്കാരം പതിവാക്കുക, പതിവായി ചെയ്യുക എന്നുള്ളതാണ്. ഖുർആൻ തന്നെ ബക്രയിൽ അത് വേറെ വന്നിട്ടുണ്ട് അല്ലെ. ഹാഫിളു അല സ്വലവാത്തി വസ്സലാത്തിൽ ഉസ്ത, നമസ്കാരങ്ങളെ നിങ്ങൾ ഹാഫിളാക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ അർത്ഥം അല്ല. ദീന യുദീമൂന പല അർത്ഥങ്ങൾ വന്നിട്ടുണ്ട്, അതിലൊരു തഫ്സീർ ഇതാണ്. എല്ലാവരും ഉണ്ടാവും നമസ്കരിക്കുക എന്നുള്ളതല്ല, അതൊക്കെ കപട വിശ്വാസികളുടെ പിന്നെ അലാമത്തുകളിൽ പെട്ടതാണ്. എല്ലാവരും ഉണ്ടാവും നമസ്കരിക്കുന്നത് നിസ്കാരത്തെ പതിവാക്കുക, അത് ഇഖാമത്തിന്റെ ഭാഗമാണ്. അല്ല ദീന ഇഖീമുന സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ആൾക്കാരെന്നല്ല, അല്ലെങ്കിൽ തോന്നു നമസ്കരിക്കുന്ന ആൾക്കാരെന്നല്ല. അപ്പൊ ഈ അർത്ഥങ്ങളൊക്കെ അതിന്റെ തഫ്സീറിൽ പെടും. അല്ലദീന ഇഖീമുന സ്വലാത്ത, ഇനി സ്വലാത്ത് എന്നുള്ളത് ആമാണ്, അവിടെ ഫറായിദ് പെടും, നവാഫിലുകൾ പെടും, അതെല്ലാ നിസ്കാരങ്ങളും പെടും. അല്ലദീന ഇഖീമുന സ്വലാത്ത, ഈ പറഞ്ഞിട്ടുള്ള നാല് തഫ്സീറുകൾ, ആ നാല് തഫ്സീറുകളോടൊപ്പം നിർബന്ധസ്കാരങ്ങൾ പെടും, നവാഫിലുകൾ പെടും. അപ്പൊ ഈ മുസ്ലിങ്ങൾ ആരാണ്? അതൊക്കെ ഖുർആൻ ജീവിതത്തിലുള്ള ആളുകളാണ്. അവരാണെന്ത്? അല്ലദീന യുഖീമുന സ്വലാത്ത്, അവരാണ് മുസ്ലിങ്ങൾ. അള്ളാഹുവിനോടുള്ള ഇഹ്സാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വലാത്ത്, അല്ലദീന യുഖീമുന സ്വലാത്ത്. അപ്പൊ ആ നാല് തഫ്സീറുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാണ്. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ വെറും നിസ്കരിക്കുക എന്നല്ല, നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ടിട്ടുള്ള തഫ്സീറുകളാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നാല് തഫ്സീറുകൾ. ഈ അർത്ഥത്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. വയുത്തൂന സകാത്ത്, അതേപോലെ തന്നെ അവര് സകാത്ത് കൊടുക്കുകയും ചെയ്യും. ഇവിടെ സ്വലാത്തും സക്കാത്തും ഖുർആൻ അധിക തവണയും അത് ഒരുമിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ദീനിന്റെ മർത്തബകളിൽ ഒന്നാമത്തെ മർത്തബ അതിന്റെ ഇസ്ലാം എന്നുള്ളതിന്റെ റുക്കിനുകളിൽ ഷഹാദത്തിന് ശേഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റുക്കിനാണ് ഏത്? നിസ്കാരവും നോമ്പും എന്നുള്ളത്. അപ്പൊ സക്കാത്തിനെ സംബന്ധിച്ച് പലതവണ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സകാത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹഖുൻ യജിബു ഫി മാലിൻ ഖാസിൻ ലിതായിഫത്തിൻ മഖ്സൂസത്തിൻ ഫി വഖ്തിൻ മഖ്സൂസ. അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. അസ സക്കാത്ത് എന്താന്നുള്ളത് മനസ്സിലാക്കണം. സകാത്ത് എന്നുള്ളത് ധനമാണ്. എങ്ങനെയുള്ള ധനം? മാലിൻ ഖാസിൻ, പ്രത്യേകമായ ധനത്തിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. അതിൽ വരുന്ന ഹക്കാണ്, ബാധ്യതയാണ് സക്കാത്ത് എന്നുള്ളത്. അതാണ് മാലിൻ ഖാസി എന്ന് പറഞ്ഞത്. നിസാബെത്തുന്ന ധനത്തിന് മാത്രമാണ് സക്കാത്ത്. അതേപോലെ ഈ തോയിഫത്തിന് മഖ്സൂസ, അത് പ്രത്യേകമായ ഒരു ടീമിനുള്ളതാണ്, പ്രത്യേകമായ ചില വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ഫി വഖ്തിൻ മഖ്സൂസിൻ, പ്രത്യേകമായ ടൈമിൽ കൊടുക്കേണ്ടതാണ്. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ചാല്, നമ്മൾ അപ്പൊ ഒരാൾക്ക് 10 rupees എടുക്കും, വേറെ ഒരാൾ കാണുമ്പോൾ വേറൊരാൾക്ക് 10 rupees എടുക്കും, വേറെ ഒരാൾക്ക് 50 rupees എടുക്കും, മറ്റൊരാൾക്ക് വേറെ കുറച്ച് പൈസ എടുക്കും. അങ്ങനെ തോന്നുമ്പോൾ അങ്ങനെ പല രൂപത്തിൽ കൊടുക്കുന്നതൊന്നും സക്കാത്തിന്റെ പരിധിയിൽ പെടില്ല. സക്കാത്ത് എന്നുള്ളത് മാലിൻ ഖാസിൻ ത്വായിഫത്തിൻ മഖ്സൂസത്തിൻ വഖ്തിൻ മഖ്സൂസിൻ, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതിനനുസരിച്ചിട്ട് കൊടുക്കുന്ന ധനാണെന്ത്? അങ്ങനെ നിർബന്ധമാകുന്ന പിന്നെ ബാധ്യതയാണ് ഏത്? സക്കാത്ത് എന്നുള്ളത്. അപ്പൊ അതവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് സക്കാത്ത്. അപ്പൊ എന്താ അതിന്റെ നിയ്യത്ത് വേണം, അതിന്റെ നിസാബ് തീരുണ്ടോ എന്നുള്ളത് നോക്കണം, അതിന്റെ ടൈം ആയിട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അത് കൊടുക്കേണ്ടത് ഖുർആൻ പറഞ്ഞിട്ടുള്ള വിഭാഗങ്ങളുണ്ട്, ആ ആളുകൾക്ക് മാത്രമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതല്ലാത്തതൊക്കെ സദഖയാണ്. അപ്പൊ അതിന്റേതായ നിയ്യത്ത് കാര്യങ്ങൾ അതിനുണ്ടാകണം എന്നർത്ഥം. അപ്പൊ അവര് സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും. സക്കാത്ത് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട രണ്ടർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഷാപരമായിട്ട് നമ എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ കസുറ നമ, ഒരു ചെടി വളരുന്നതിന് എന്ത് പറയും? നമ എന്ന് പറയും. അതേപോലെ തന്നെ കസുറ എന്ന് പറഞ്ഞാല് അതിന്റെ ആധിക്യം, ആധിക്യത്തിന് വേണ്ടിയിട്ട് സക്കാത്ത് സക്ക എന്നുള്ളത് പ്രയോഗിക്കും, സക്ക എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ സക്കാത്ത് എന്നുള്ളത് തതഹറ എന്നുള്ളതിന്, ശുദ്ധീകരിക്കുക എന്നുള്ളതിനും പ്രയോഗിക്കും. അപ്പൊ ഈ രണ്ടർത്ഥത്തിൽ ഇവിടെ സക്കാത്ത് പെടും. ഒന്ന് വളർച്ച, അല്ലെങ്കിൽ ആധിക്യം എന്നുള്ള അർത്ഥത്തിലാകട്ടെ, ശുദ്ധീകരണം എന്നുള്ള അർത്ഥത്തിലാകട്ടെ, അത് ഖുർആനിൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ രണ്ടർത്ഥത്തിലും ഇവിടെ സക്കാത്താണ്. കാരണം എന്താ വെച്ചാൽ ഈ രണ്ടർത്ഥങ്ങളും മൗജൂദുൻ ഫി സക്കാത്ത്, ഈ രണ്ടർത്ഥങ്ങളും സക്കാത്തിലുണ്ട്. കാരണം സക്കാത്ത് കൊടുക്കുന്ന ഒരാൾ എന്താ ചെയ്യുന്നത്? അയാളുടെ ധനത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സക്കാത്ത് കൊടുക്കുന്ന ആള് ചെയ്യുന്നത് അയാളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ്. അത് മനസ്സിലാക്കാത്ത ആളുകൾ എന്താണ്? ബുദ്ധിയുള്ള ആളുകളല്ല. പലരും സക്കാത്ത് കൊടുക്കാത്തത് എന്തുകൊണ്ടാ? അത് നഷ്ടാണെന്ന് വിചാരിച്ചിട്ടാണ്, തന്റെ സമ്പത്തിൽ കുറവ് വരുത്തുക എന്നുള്ളത് വിചാരിച്ചിട്ടാണ് പലരും സക്കാത്ത് കൊടുക്കാത്തത്. ഖുർആൻ പറഞ്ഞ ഖുർആനിന്റെ ഈ പ്രയോഗം തന്നെ അതിനെതിരാണ്, അവരുടെ വിശ്വാസത്തിനെതിരാണ് ഈ സക്ക എന്നുള്ള പദം പോലും. സക്കാത്ത് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഭാഷാപരമായിട്ടുള്ള അർത്ഥം തന്നെ നമാ കസുറ എന്നുള്ളതാണ്. അപ്പൊ സക്കാത്ത് എന്നുള്ളത് വർദ്ധനവാണ്, അത് സമ്പത്തിൽ കുറവ് വരുത്തല ചെയ്യുക, അത് സമ്പത്തിൽ നഷ്ടം ഉണ്ടാക്കല ചെയ്യുന്നത്, അത് സമ്പത്തിനെ അധികരിപ്പിക്കും. അതാണ് കസുറ എന്ന് പറഞ്ഞത്, അതാണ് നമാ, അത് വളർച്ചയാണെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ തത്ഹീറി എന്നുള്ള അർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്സിനെ ധനത്തെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തെ ശുദ്ധീകരിക്കും, അവന്റെ ധനത്തെ ശുദ്ധീകരിക്കും. അതുകൊണ്ടാണ് ആ പ്രയോഗം തന്നെ. അപ്പൊ സകാത്ത് എന്നുള്ളത് ഒരിക്കലും എന്തല്ല, അതൊരു നഷ്ടമല്ല, അല്ലെങ്കിൽ സമ്പത്തിൽ അയാൾക്ക് കുറവ് വരുത്തല്ല അയാൾ ചെയ്യുന്നത്, അയാൾ സമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ബുദ്ധിമാന്മാർക്കാണ് അത് മനസ്സിലാകുക. യഥാർത്ഥ രൂപത്തിൽ പ്രമാണങ്ങളെ മനസ്സിലാക്കിയ ആളുകൾക്ക്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹുദൻ ബറഹ്മത്തൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞല്ലോ, ആ മുഹ്സിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ അവരുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുകയാണ്, അവരുടെ ശരീരത്തെ ശുദ്ധീകരിക്കുകയാണ്, അവരുടെ സമ്പത്തിനെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഖുറാനിൽ തന്നെ എത്ര ആയത്തുകളുണ്ട്, ഖുറാനിൽ തന്നെ എത്ര ഹദീസുകൾ വന്നിട്ടുണ്ട്, അതിന്റെ കർത്ത തന്നെയാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, സക്കാത്ത് എന്നുള്ളത് നിർബന്ധമാണ്. ലാ തൻഫഉൽ അഅമാലു ഇല്ലാ ബിഹാ വബിസ്സലാത്തി. സക്കാത്ത് കൊണ്ടും നമസ്കാരം കൊണ്ടുമല്ലാതെ ഒരാളുടെ അമലുകൾ എന്താവില്ല, ഒരാളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. സക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് ദുനിയാവില് അദാബുണ്ട്, ഖബറില് അദാബുണ്ട്, ആഖിറത്തില് അദാബുണ്ട്. വളരെ തുച്ഛമായൊരു സംഖ്യയാണ് സക്കാത്ത് ഏറ്റു കൊടുക്കേണ്ടത്, വളരെ തുച്ഛമായിട്ടുള്ളൊരു സംഖ്യ. അതിന് ഹിസാബെത്തുന്നത് ആർക്കാണോ അവർക്ക് സക്കാത്ത് കൊടുക്കണം. അതിന്റെ ഇനങ്ങള്, അതിന്റെ കാര്യങ്ങള്, അതൊക്കെ നമ്മൾ വേറെ നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു എന്താ, അല്ലദീന യുഅത്തൂന സക്ക, അല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅത്തൂന സക്കാത്ത്. അപ്പൊ അത് കൃത്യമായ കണക്ക് വേണം. ഇതിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ പലരും പെർഫെക്റ്റ് ആയിരിക്കും. ചില ആളുകളുടെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് സക്കാത്തിന്റെ സന്ദർഭം വരുമ്പോഴായിരിക്കും, സദഖയുടെ സന്ദർഭത്തിലായിരിക്കും. സുന്നത്തായ സുന്നത്തുകളൊക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒന്നോ രണ്ടോ ലക്ഷം, വളരെ ചുരുങ്ങിയ ഒരു സംഖ്യ മാത്രമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. സക്കാത്ത് കൊടുക്കൂല, സക്കാത്ത് കൊടുക്കാൻ മടിയായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അത് തന്റെ ധനത്തിൽ വരുന്ന നഷ്ടമാണെന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ആളുകൾ പോലും, റവാത്തി അടക്കം നിസ്കരിക്കുന്ന ആളുകൾ പോലും സക്കാത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ്. രണ്ടും റുക്കിനാണ്, നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക. ഖുർആന്റെ പ്രയോഗം തന്നെ അങ്ങനെയാണ്, നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക. അപ്പൊ അത് അതിന്റെ ഗൗരവം മനസ്സിലാക്കുക. അതിന്റെ ശിക്ഷകളെ കുറിച്ച് ആയത്തുകൾ, ഹദീസുകൾ, അതൊന്നിപ്പോ വിശദീകരിക്കാനുള്ള ടൈമല്ലത്. വയോത്തൂന സക്കാത്ത്, അള്ളാഹുവിനോട് ദുആ ചെയ്യണത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് ആണ് ഇഹ്സാൻ അല്ലെ. ഇവിടെ സ്വലാത്തി എന്നുള്ളത് സൃഷ്ടാവിനോട് ചെയ്യുന്ന ഇഹ്സാനാണ്, ഇബാദത്താണ്. മറ്റതോ സൃഷ്ടികളോടുള്ളതാണ് സക്കാത്ത് എന്നുള്ളത്. അപ്പൊ ആ സൃഷ്ടികളോടുള്ളതിന്റെ നേരെ മുഖം തിരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിന് ചേർന്നാൽ അവനൊരു മുഹ്സിനല്ല, അവനെങ്ങനെ ഒരു മുഹ്സിനായി തീരും? സൃഷ്ടികളോട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ചില കടമകളുണ്ടല്ലോ, ചില കടപ്പാടുകളുണ്ട്, അതിൽ പ്രധാനപ്പെട്ടതാണ് സക്കാത്ത് എന്നുള്ളത്. ഒന്ന് സൃഷ്ടാവിനോടുള്ളത്, രണ്ടാമത്തെ സൃഷ്ടികളോടുള്ളത്. വയോത്തൂന സക്കാത്ത വഹും ബിൽ ആഖിറത്തിഹും യൂഖിനൂന. ആഖിറത്ത്, ആഖിറത്ത് എന്ന് പേര് പറയാനുള്ള കാരണം എന്താ വെച്ചാല്, ഒരു മനുഷ്യന്റെ ജീവിതത്തില് പല ഘട്ടങ്ങളുണ്ട്, പല ഘട്ടങ്ങളുണ്ട്. ആ പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങൾ, ഒന്ന് ദുനിയാവില്, ഒന്നാമത്തെ മർഹല ബത്തിന് അവന്റെ ഉമ്മയുടെ ബത്തിന് വയറ്റില്, രണ്ടാമത്തെ ഘട്ടം ദുനിയാവില്, മൂന്നാമത്തെ ഘട്ടം ബർസഖ്. നാല് ഘട്ടങ്ങളാണ്, നാലാമത്തെ ഘട്ടം അതാണ് അവസാനത്തെ ഘട്ടം. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്, ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ് ഇവിടെ എന്ത് പറഞ്ഞത്, വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ. ഖിയാമത്ത് നാളാണ് ഉദ്ദേശിക്കുന്നത്, ഖിയാമത്ത് നാളിൽ അവർ ദൃഢമായി വിശ്വസിക്കുന്നവരായിരിക്കും. അപ്പൊ യൗമുൽ ആഖിറ എന്ന് പറയാനുള്ള കാരണം എന്താ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നാല് ഘട്ടങ്ങൾ വരുന്നുണ്ട്, അതിൽ ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് ഘട്ടമാണ് ഏത്, ഈ ഘട്ടം. ഒന്നാമത്തെ ഘട്ടം ഉമ്മാന്റെ വയറ്റില്, രണ്ടാമത്തെ ഘട്ടം ദുനിയാവ്, മൂന്നാമത്തത് ബർസഖ് അല്ലെ. ആദ്യത്തെ രണ്ടെണ്ണം കഴിഞ്ഞു, അതിൽ പലരും മൂന്നാമത്തെ ഘട്ടത്തിലാണ്, ബർസഖ്. നാലാമത്തതാണെന്ത്, അതാണ് യൗമുൽ ഖിയാമ. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളെ സംബന്ധിച്ച് എന്ത് പ്രയോഗിച്ചിട്ടുള്ളത്, യൗമുൽ ആഖിറ അല്ലെ. ഖുർആൻ ഹദീസിൽ വന്നിട്ടുള്ള ഒരു പ്രയോഗമാണ് എന്ത്, യൗമുൽ ആഖിറ. ആഖിറത്ത്, അപ്പൊ ഇത് അല്ലാഹ് ഈ പ്രപഞ്ചത്തിൽ വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥിതി അങ്ങനെയാണ്, അള്ളാഹുവിന്റെ നിയമം അങ്ങനെയാണ്. ഈ ഘട്ടങ്ങളിലൂടെ ഓരോരുത്തരും കടന്നു പോകുക എന്നുള്ള നിർബന്ധമാണ്, അതിൽ നിന്ന് ഒഴിവാക്കാൻ ഒരാൾക്കും പറ്റൂല. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, നിശ്ചയമാണ്. അതിൽ പലരും രണ്ട് ഘട്ടങ്ങൾ അല്ലെ, ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു, രണ്ടാമത്തെ ഘട്ടത്തിലാണ്, പലരും മൂന്നാമത്തെ ഘട്ടത്തിലാണ്, നാലാമത്തെ ഘട്ടം അത് നിർബന്ധമാണ്, അനിവാര്യമാണ്. ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ നാല് ഘട്ടങ്ങളിൽ ഏറ്റവും അവസാനത്തതാണ് ആഖിറത്ത്, അതാണ് ആഖിറ, യൗമുൽ ആഖിറ, അവസാനത്തെ ദിവസം, അതായത് യൗമുൽ ഖിയാമ. അപ്പൊ ആഖിറത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്, മലയാളത്തിൽ നമുക്ക് അങ്ങനെ അർത്ഥം പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണ് ആഖിറത്തിലുള്ള വിശ്വാസം? ആഖിറത്തിലുള്ള വിശ്വാസം എന്താണ്? അഖീദങ്ങൾ പരിശോധിച്ചോ? ആഖിറത്തിലുള്ള വിശ്വാസത്തിൽ എന്തെല്ലാം പെടും? മരണത്തിന് ശേഷമുള്ളതൊക്കെ ആഖിറത്തിലുള്ള വിശ്വാസമാണ്. ഫിത്നത്തുൽ ഖബർ ആഖിറത്തിൽ പെടും, ആഖിറത്തിലുള്ള ഈമാനിൽ പെടും. അദാവുൽ ഖബർ ആഖിറത്തിലുള്ള ഈമാനിൽ പെടും. സിറാത്ത് ആഖിറത്തിലുള്ള ഈമാനിൽ പെടും. ഹിസാബ് ആഖിറത്തിലുള്ള ഈമാനിൽ പെടും. മീസാൻ ആഖിറത്തിലുള്ള ഈമാനിൽ പെടും. കുത്തുബ് ആഖിറത്തിലുള്ള ഈമാനിൽ പെടും. നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ വബിൽ ആഖിറത്തിഹിം യൂഖിനൂൻ, പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവർ. എന്താണ് ആഖിറത്ത്? എന്താണ് ആഖിറത്തിലുള്ള വിശ്വാസം? അപ്പൊ ആഖിറത്തിലുള്ള വിശ്വാസം എന്നുള്ളതിൽ ഈ പറഞ്ഞതൊക്കെ പെടും. അത് അഖീദന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ മിമ്മ യക്കൂനു ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ളതൊക്കെ അതിൽ പെടും. അതായത് ഫിത്നത്തുൽ ഖബർ പെടും, അദാവുൽ ഖബർ പെടും, നഅയമുൽ ഖബർ പെടും, സിറാത്ത് പെടും, ഹിസാബ് പെടും, മീസാൻ പെടും, നമുക്ക് നൽകപ്പെടുന്ന ഗ്രന്ഥങ്ങൾ പെടും. ഇതൊക്കെ ആഖിറത്തിലുള്ള വിശ്വാസത്തിൽ പെടും. അതല്ലാതൊരു സ്വർഗ്ഗമുണ്ട് നരകമുണ്ട് എന്നുള്ള വിശ്വാസം മാത്രമല്ല, അതല്ലെങ്കിൽ മരണത്തിന് ശേഷം അള്ളാഹു വീണ്ടും പിന്നെ ജീവിപ്പിക്കുമെന്നുള്ള വിശ്വാസം മാത്രമല്ല, ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ അഖീദയുടെ അടിസ്ഥാനത്തിൽ അഹ്ലു സുന്നയുടെ അഖീദയിൽ സ്ഥിരപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം. അപ്പൊ ഈ മുഹ്സിനീങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവർക്ക് ഹുദയാണ്, റഹ്മത്താണ്. അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, പരലോകത്തിന്റെ കാര്യത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. അവരാണെന്ത്? ഉലായിക്ക അലാ ഹുദം മിർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഹുദയിലാകുന്നു അവർ. അലാ ഹുദം മിർ റബ്ബിഹിം, അലാ ഹുദം മിർ റബ്ബിഹിം, അവിടെ ഹുദം മിർ റബ്ബിഹിം എന്നുള്ളത് അലാ ബസീറത്തിൻ ബയ്യനത്തിൻ മൻഹജിൻ വാളിഹിൻ, അവരാണ് മുഹ്സിനീങ്ങൾ. അവിടെ ഹുദ എന്നുള്ളത് ഈ അർത്ഥത്തിലാണ്, അവരാണ് ബസീറത്തിൽ നിലകൊള്ളുന്ന ആളുകൾ. ഈ സക്കാത്ത് കൊടുക്കുന്ന, ഈ എഹ്സാൻ ചെയ്യുന്ന, സൃഷ്ടികൾക്ക് എഹ്സാൻ ചെയ്യുന്ന, സൃഷ്ടാവിനോടുള്ള എഹ്സാൻ ചെയ്യുന്ന, അതായത് നിസ്കരിക്കുന്ന, അവരാണ് ബസീറത്തിലുള്ളവര്, ബയ്യനത്തിലുള്ളവര്, മൻഹജിൻ വാളിഹിൻ ജലിയിൻ, വ്യക്തമായ മൻഹജിൽ നിലകൊള്ളുന്ന ആളുകളാണ്. അപ്പൊ നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, അഹ്ലു സുന്നന്റെ മൻഹജിലാണെന്നുള്ളത്. അപ്പൊ അവരാരാണ്? മുഹ്സിനീങ്ങളാണ്. അവരാരാണ്? നിസ്കാരം നിലനിർത്തുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, ആഖിറത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. സിറാത്തിലും കിതാബിലും അദാവുൽ ഖബറിലും നഅയമുൽ ഖബറിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോ അവിടെ ബസീറത്ത് ബയ്യനത്ത് മൻഹജിൻ വാളിഹിൻ ഇതൊക്കെ എന്തിൽ പെടും? ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം. അതേപോലെ തന്നെ സിറാത്ത് തരീഖിൻ മുസ്തഖീമിൻ, അതായത് അവരെന്താണ്? ഇൽമു നേടുന്ന ആളുകളാണ്, അവർ അതിനനുസരിച്ചിട്ട് അമൽ ചെയ്യുന്ന ആളുകളാണ്. അമൽ അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണെന്ത്? ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം, ഇൽമും അമലും. അതുകൊണ്ടാണ് ഇൽമു വേണോ ഖുർആൻ പഠിച്ചോ എന്ന് പറഞ്ഞത്, അമൽ വേണോ ഖുർആൻ പഠിച്ചോ എന്ന് പറഞ്ഞത്. ആ ഇൽമിന്റെ കൂടെ അമലുണ്ടാകണം. അവരാണ് ആര്? മുഹ്സിനീങ്ങൾ. അതാണെന്ത്? ഹുദം വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ എന്നുള്ളത്. മുഫ്ലിഹ് ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹുൻ. അവിടെ ഹും എന്നുള്ളതിന് ഒരു പ്രത്യേകത, അത് ഹസറിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അതിന്റെ ഭാഷാപരമായിട്ട് ചില പ്രത്യേകതകൾ വരുന്നുണ്ട്, അത് പിന്നെ വിശദീകരിക്കുന്നില്ല. യുഫീദുൽ ഹസർ. അവിടെ ഹും എന്നുള്ള പ്രയോഗം എന്താണ്? അവർ മാത്രമാണ് മുഫ്ലിഹിങ്ങൾ. മുഫ്ലിഹ് എന്നുള്ള അർത്ഥം എന്താണ്? മുഫ്ലിഹ് എന്നുള്ളതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, മൻ അദറക്കൽ മത്ലൂബ് വനജാമിനൽ മർഹൂബ്, അവനാണ് പിന്നെ ആര്? മുഫ്ലിഹ്. ഖുർആനിൽ പല സ്ഥലത്തും വന്നിട്ടുള്ള ഒരു പ്രയോഗമാണ് എന്ത്? മുഫ്ലിഹ്, അവരാണ് മുഫ്ലിഹീങ്ങൾ അല്ലേ, അവരാണ് വിജയികൾ. മുഫ്ലിഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൻ അദറക്കൽ മത്ലൂബ വനജാമിനൽ മർഹൂബി, അവനാണെന്ത്? മുഫ്ലിഹ്, അതായത് മത്ലൂബ് നേടുന്നവൻ. മർഹൂബ്, അതായത് അവനെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്നെ രക്ഷപ്പെടുന്നവൻ. നമ്മുടെ മത്ലൂബ് എന്താണ്? സ്വർഗം നേടുക എന്നുള്ളതാണ്. അത് ആര് നേടിയോ? നമ്മളെ പിന്നെ മർഹൂബ് എന്താണ്? നരകാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗം നേടുക, അവനാണെന്ത്? മുഫ്ലിഹ്. ആ അർത്ഥത്തിലാണ് അവിടെ മുഫ്ലിഹ് എന്ന് പറയുന്നത്. അവനാണ് വിജയ്. അതായത് വിജയ് എന്ന് പറയുമ്പോ എന്താ? വിജയ് എന്ന് പറഞ്ഞാൽ സ്വർഗം നേടുക, നരകത്തുനിന്ന് അയച്ചിലാകുക, നരകത്തുനിന്ന് രക്ഷപ്പെടുക. അപ്പൊ അതാണ് ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം. ഈ നിസ്കരിക്കുന്ന ആളുകൾ, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, ഈ എഹ്സാൻ ചെയ്യുന്ന ആളുകൾ, ഉലായിക ഹുമുൽ മുഫ്ലിഹുൻ, അവരാണെന്ത്? നരകത്തുനിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തിച്ചേരുന്നത്. അവനാണെന്ത്? വിജയ്. അപ്പൊ ഈ വിഷയങ്ങൾ പഠിക്കുക, ഹിഫ്ളാക്കുക. അടുത്ത ക്ലാസ്സിൽ അത് ചോദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ് ദുനിയാ ഹസന